വ്യക്തിബോധത്തിൽ നിന്നും മഹാബോധത്തിലേക്ക് എന്ന പുസ്തകത്തിന്റെ 5-ാം അധ്യായം. കർമ്മഫലം എന്ന വിവരക്കേട്. ചോദ്യം 26. ശിഷ്യൻ: ഇന്ന് ലോകസമൂഹത്തിൽ മനുഷ്യന് ഭീഷണിയായി ധാരാളം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആഹാരവസ്തുക്കളിൽ ചേർക്കുന്ന വിഷങ്ങൾ, ആഗോള താപനം, കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന രാസവളങ്ങൾ, കീടനാശിനികൾ, വായുവിലും കുടിവെള്ളത്തിലും കലരുന്ന വിഷാംശങ്ങൾ, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം, മദ്യം, മയക്കുമരുന്നുകൾ, ഇവയെല്ലാം കൊണ്ടുണ്ടാവുന്ന ദുരന്തങ്ങളും മാരകമായ രോഗങ്ങളും കുടുംബ തകർച്ചയും, ഇവയ്ക്കെല്ലാം എതിരെ പോരാടാൻ നന്മയുള്ളവർക്കേ കഴിയുകയുള്ളൂ. അത്തരം പോരാട്ടങ്ങളിലൂടെയാണ് സമൂഹം എന്നും വളർന്നിട്ടുള്ളത്. അതിനാൽ മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളെയും ഒരുപോലെ കാണുക സാധ്യമല്ല. നന്മയ്ക്കു വേണ്ടിയുള്ള പോരാട്ടം അത്യന്താപേക്ഷിതമല്ലെന്ന് എങ്ങനെ പറയാൻ കഴിയും? മാസ്റ്റർ: ഈ മനോഹരമായ ഭൂമിയിൽ മനുഷ്യർ സ്വാർത്ഥ താല്പര്യങ്ങളിൽ നിലനിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വിപത്തല്ലാതെ മറ്റൊന്നുമില്ല. അവയെ പരിഹരിക്കാൻ നന്മയുള്ളവരെയും മഹാന്മാരെയും അവതാരങ്ങളെയും ആവശ്യമില്ല. ഏത് തിന്മയുടെയും സ്രോതസ്സിലേക്ക് നോക്കിയാൽ അവിടെ ആകെ 2 അധമത്വങ്ങൾ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. 1. കുടുംബ സംവിധാനത്തിന്റെ സ്വാർത്ഥത. 2. ജനസംഖ്യാ വർധനവ്. ഈ 2 തിന്മകളും നിയന്ത്രിക്കാൻ ഒരു ഭരണകൂടമുള്ള ഏത് സമൂഹത്തിനും കഴിയും. മദ്യമാണ് സമൂഹത്തിന്റെ പ്രശ്നമെങ്കിൽ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികൾക്ക് അനുമതി കൊടുക്കാതിരുന്നാൽ മതി. ബാറുകളുടെ മുന്നിൽ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്ന മഹാന്മാരെ ആവശ്യമില്ല. അങ്ങനെ ഏത് തിന്മയും ഏത് സമൂഹത്തിലും നിഷ്പ്രയാസം ഇല്ലാതാക്കാം. ഭൂമിക്ക് സ്വാഭാവികമായി നൽകാൻ കഴിയുന്ന ഭക്ഷ്യവസ്തുക്കളെക്കാൾ കൂടുതൽ ഉപഭോക്താക്കൾ ഉണ്ടായാൽ ജനസംഖ്യാ നിയന്ത്രണം കൊണ്ട് അമിത ഭക്ഷ്യോൽപാദനത്തിന് ഉപയോഗിക്കേണ്ടി വരുന്ന കീടനാശിനികളെയും രാസവളങ്ങളെയും ഇല്ലാതാക്കാം. താഴ്ന്ന ബോധത്തിൽ ബുദ്ധി പ്രശ്നങ്ങളെ സൃഷ്ടിച്ച് പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനാൽ പ്രശ്നങ്ങൾ ഒരിക്കലും ഇല്ലാതാകുകയില്ല. ബോധം ഉയർന്നതും സാമാന്യ ബുദ്ധിയുമുള്ള ഭരണകൂടമുണ്ടാകണമെങ്കിൽ ബോധം ഉയർന്ന വ്യക്തികൾ ഉണ്ടാകണം. ബോധം ഉയർന്ന വ്യക്തികൾ ഉണ്ടാകണമെങ്കിൽ ബോധം ഉയർത്തുന്ന സ്കൂളുകൾ സ്ഥാപിക്കണം. അത്തരം ഒരു സ്കൂൾ ലോകത്ത് ഒരിടത്തും നിലവിലില്ല. ആഗോള വിപത്തുക്കളെ കുറിച്ചും അവയുടെ പരിഹാരത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്ന കോടിക്കണക്കിന് പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സ്വന്തം ബോധം ഉയർത്തുന്നതിനെക്കുറിച്ചും ജനസംഖ്യ നിയന്ത്രണത്തെക്കുറിച്ചും എത്ര പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്? ചോദ്യം 27. ശിഷ്യൻ: ലോകം മുഴുവനുമുള്ള രാജ്യങ്ങളിൽ പല വിഷയങ്ങളിലായി ബോധവൽക്കരണ പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ ചിലവഴിക്കുന്നുമുണ്ട്. അവയെല്ലാം മനുഷ്യരുടെ ബോധത്തെയല്ലേ ഉയർത്തുന്നത്? മാസ്റ്റർ: ഇന്ന് ലോകത്തെ ഭരിക്കുന്നത് ഓരോ രാജ്യത്തും ഉള്ള ഭരണകൂടമല്ല, മറിച്ച് ആഗോള കോർപ്പറേറ്റ് പണമിടപാടുകാരാണ്. ലോകബാങ്കും IMF ഇത്തരം കോർപ്പറേറ്റ് മാനേജ്മെന്റുകളാണ്. അവരുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ഓരോ രാജ്യത്തെയും സർക്കാരുകൾ ഈ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുന്നത്. ഓരോ രാജ്യത്തിനും ഇവർ കടമായി കൊടുക്കുന്ന മുതലും പലിശയും ഈടാക്കുന്നതിന് ഇത്തരം ബോധവൽക്കരണം അത്യാവശ്യമാണ്. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കലാണ് ഇതിന്റെ ലക്ഷ്യം. ഇത്തരം ബോധവൽക്കരണം മനുഷ്യന്റെ ബോധത്തെ ഉയർത്തുകയല്ല, മറിച്ച് താഴ്ത്തുകയും അവരെ കൂടുതൽ ഭയപ്പെടുത്തി അടിമയാക്കുകയുമാണ് ചെയ്യുന്നത്. വിദ്യാഭ്യാസ രീതി കൊണ്ട് ലോകത്തുള്ള ഏത് 2-ാം കിട രാജ്യത്തിലെയും പൌരന്മാരെ അടിമകളാക്കാൻ ആഗോള കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾക്ക് കഴിയും എന്ന സത്യം നാം മറക്കരുത്. വിഭ്രമ മതിഭ്രമ വികാരാനുഭവങ്ങൾ കൊണ്ട് സ്വാർത്ഥതയിൽ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ ഭയപ്പെടുത്തിയാൽ മാത്രമേ അവരെ ഒരു സമൂഹമായി നിലനിർത്താനോ ചൂഷണം ചെയ്യാനോ കഴിയുകയുള്ളൂ. സമൂഹം വ്യക്തമായ നിയമത്തിനു കീഴിൽ നിലനിന്നില്ലെങ്കിൽ കടം കൊടുത്ത പണം തിരിച്ചുവാങ്ങാൻ കഴിയില്ല. ചോദ്യം 28. ശിഷ്യൻ: ബോധവും ബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മാസ്റ്റർ: ബോധം സഹജാവബോധമാകുമ്പോൾ അതിനെ ബുദ്ധിയെന്ന് വിളിക്കാം. ബോധം ഭ്രമത്തിലൂടെ ഊർജത്തെ സൃഷ്ടിക്കുകയും ഊർജം ഘനീഭവിച്ച് പദാർത്ഥമാകുകയും പദാർത്ഥം ജീവനാകുകയും ജീവനിൽ മസ്തിഷ്കം പ്രത്യക്ഷപ്പെടുകയും ജീവനെ നിലനിർത്താൻ മസ്തിഷ്കം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് അത് പ്രത്യക്ഷ ബുദ്ധി അഥവാ സഹജാവബോധമായി മാറുന്നത്. ഈ പ്രത്യക്ഷ ബുദ്ധി പരിണാമത്തിലൂടെ വികസിച്ച് മനുഷ്യബുദ്ധിയായി മാറിയപ്പോൾ ബുദ്ധി ബോധത്തെ വീണ്ടും തിരിച്ചറിവായി സ്വീകരിക്കാൻ കരുത്തു നേടി. ഈ തിരിച്ചറിവിനെയാണ് സാമാന്യ ഭാഷയിൽ ബോധം എന്നും അവബോധം എന്നും വിളിക്കുന്നത്. ബുദ്ധിയെ സഹജാവബോധമെന്നേ പറയാൻ കഴിയുകയുള്ളൂ. തിരിച്ചറിവിനെ തന്നെ തിരിച്ചറിയുന്ന അവബോധം കൊണ്ടാണ് ഞാൻ ബുദ്ധിയുള്ളവനാണെന്ന അഹങ്കാരവും എന്റേതെന്നുള്ള മമതാബന്ധങ്ങളും ഉള്ള ഒരു വ്യക്തിബോധം രൂപം കൊണ്ടത്. അങ്ങനെ മനുഷ്യനിൽ മാത്രം ബോധം വ്യക്തിബോധമെന്ന ഈഗോയായും അഥവാ ആത്മാവായും ബുദ്ധി എന്ന സഹജാവബോധമായും നിൽക്കുന്നു. പദാർത്ഥവൽക്കരിക്കപ്പെട്ട ബോധത്തെ അഥവാ കേവല യാഥാർത്ഥ്യത്തെ സഹജാവബോധമെന്നും സഹജാവബോധമെന്ന ബുദ്ധിയോട് വീണ്ടും ലിങ്ക് ചെയ്ത ബോധത്തെ വ്യക്തിബോധമെന്നും പറയാം. ഇതാണ് ബോധവും ബുദ്ധിയും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം. ചോദ്യം 29. ശിഷ്യൻ: എല്ലാ മതങ്ങളും ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്, എന്നാൽ ആത്മാവ് എന്താണെന്ന് അവ വ്യക്തമാക്കുന്നില്ല. ആത്മാവ് അദൃശ്യമാണെന്നും ഓരോ വ്യക്തിയുടെയും ആത്മാവ് വ്യത്യസ്തമാണ് എന്നുമാണ് അവരുടെ വിശ്വാസം. എന്നാൽ ബോധശാസ്ത്രം വ്യക്തിബോധത്തെയാണ് ആത്മാവ് എന്ന് പറയുന്നത്. വ്യക്തിത്വ വ്യത്യാസമാണ് ആത്മാവിനെ പലത് എന്ന് ഭ്രമിപ്പിക്കുന്നത്. ആത്മാവ് ഒന്നേയുള്ളൂ, അത് സാക്ഷാൽ ദൈവം എന്ന ബോധം തന്നെയാണ്. മനുഷ്യർ ചെയ്യുന്ന പാപപുണ്യങ്ങളാണ് ആത്മാവ് മോക്ഷം പ്രാപിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അന്ത്യനാളിൽ ദൈവം പാപപുണ്യങ്ങളെ ആധാരമാക്കി ആത്മാക്കളെ വേർതിരിച്ച് സ്വർഗ നരകങ്ങൾ നൽകുമെന്നാണ് സെമിറ്റിക് മതങ്ങൾ പ്രചരിപ്പിക്കുന്നത്. കർമ്മഫലങ്ങൾ അനുസരിച്ച് ആത്മാവ് വ്യത്യസ്ത ലോകങ്ങളിൽ നിലനിൽക്കുമെന്നാണ് വേദാന്തങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഭൗതികശാസ്ത്രം ആത്മാവിനെ അംഗീകരിക്കുന്നില്ല. എന്നാൽ എല്ലാ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരും ദൈവവിശ്വാസികളാണെന്ന് ചരിത്രം തെളിവ് നൽകുന്നു. വ്യക്തിബോധമെന്ന ആത്മാവിൽ നിന്ന് വ്യക്തിത്വത്തെ ഇല്ലാതാക്കിയാൽ ബോധമെന്ന കേവല സത്യം താൻ കേവല യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് അനുഭവിക്കും. അതായത് സ്വയം ദൈവമെന്ന് മനസ്സിലാക്കും. അതാണ് മോക്ഷമെന്നാണ് ബോധശാസ്ത്രം പറയുന്നത്. ഈ വൈരുദ്ധ്യങ്ങളുടെ രഹസ്യം ഒന്ന് അനാവരണം ചെയ്യാമോ? മാസ്റ്റർ: ഒരു വ്യക്തിയുടെ ഞാൻ എന്ന ഭാവം അഥവാ ഈഗോ അഥവാ വ്യക്തിബോധമാണ് ആത്മാവ്. എല്ലാവരും ബോധത്തെ ഉയർത്തിയാൽ ഉയർന്ന ബോധത്തിൽ എല്ലാവരുടെയും ദുഃഖവും വേദനയും ഒന്നു തന്നെയാണെന്ന് എല്ലാവരും അനുഭവിക്കും. അപ്പോൾ ജാതിയും മതവും വർഗവും നിറവും എല്ലാം വെറും ഭ്രമങ്ങളാണെന്ന് മനസ്സിലാകും. എല്ലാവരുടെയും ബോധം ഒന്നാണെങ്കിൽ അവിടെ മത സാമൂഹിക നിയമങ്ങളുടെ ആവശ്യമില്ല. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഇവയൊന്നും ആവശ്യം ഇല്ലാത്തതുപോലെയാണത്. സ്വന്തം വേദന തന്നെയാണ് സ്വന്തം സഹോദരന്റെയും വേദന എന്നുള്ള അനുഭവമാണത്, അല്ലാതെ അറിവല്ല. ഉയർന്ന ബോധത്തിൽ സഹോദരന്റെ വേദന സ്വന്തം വേദനയായി അനുഭവപ്പെടും. അറിവിന് അനുഭവമാകാൻ കഴിയാത്തതുകൊണ്ടാണ് സഹോദരന്റെ വേദന താഴ്ന്ന ബോധത്തിലുള്ള മനുഷ്യർ മാനിക്കാത്തത്. അതുകൊണ്ടാണ് നിയമങ്ങളുടെ ആവശ്യം വരുന്നത്. ബോധം അഥവാ ആത്മാവ് മസ്തിഷ്കത്തിന്റെ പ്രത്യേകതയോ ഗുണമോ ആയിരുന്നുവെങ്കിൽ ദേഹം ജനിക്കുമ്പോൾ തന്നെ അവബോധം ഉണ്ടാകുമായിരുന്നു. അതായത് ജനിക്കുന്ന കുഞ്ഞ് ഞാൻ എന്നും എന്റേത് എന്നും പറയുമായിരുന്നു. കുഞ്ഞ് എന്നാണ് ഞാൻ എന്നും എന്റേത് എന്നും പറഞ്ഞു തുടങ്ങുന്നത്. അന്നാണ് ബോധം ആത്മാവായി ഒരു ദേഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതായത് മസ്തിഷ്കം ഒരു പ്രത്യേക വളർച്ച എത്തുമ്പോൾ ബോധം ആത്മാവായി മസ്തിഷ്കത്തോട് ബന്ധപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മരണത്തിന് തൊട്ടുമുമ്പ് അത് അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് ആത്മാവിന് ജനന മരണങ്ങളില്ല എന്ന് തെളിയുന്നു. അത് പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷമാകുകയും ആണ് ചെയ്യുന്നത്. മാംസത്തിന് അഥവാ ജീവന് മാത്രമേ ജനന മരണങ്ങളുള്ളൂ. ജീവന്റെ ജനന മരണങ്ങളെ ആത്മാവ് തന്റെ ജനന മരണങ്ങളാണെന്ന് തെറ്റായി ധരിക്കുന്നത് കൊണ്ടാണ് വ്യത്യസ്ത ആത്മാക്കൾ എന്ന സങ്കല്പം രൂപം കൊണ്ടത്. ജീവൻ സഹജാവബോധത്തിൽ നിന്നും ഉണ്ടാകുന്നതിനാൽ അത് ജനിച്ചും മരിച്ചും എന്നും നിലനിൽക്കും. ആത്മാവുമായി ജീവന് കാര്യമായ ബന്ധമൊന്നുമില്ല. അതായത് ആത്മാവ് ഇല്ലെങ്കിലും ജീവൻ നിലനിൽക്കുമെന്നർത്ഥം. ഇങ്ങനെ പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന ആത്മാവിനെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ പ്രത്യക്ഷപ്പെടുന്നുവെന്നും അപ്രത്യക്ഷമാകുന്നുവെന്നും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നുവെന്നും ഭ്രമിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാകും. ബ്രഹ്മാനുഭവങ്ങളിൽ ദുഃഖവും വേദനയും സന്തോഷവും സുഖവും അനുഭവിക്കുന്നത് കൊണ്ടാണ് ആത്മാവ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നു എന്ന് തോന്നുന്നത്. നിസ്സംഗതയും നശ്വരതയുടെ അറിവുകളും അനുഭവങ്ങളും കൊണ്ട് ബ്രഹ്മാനുഭവങ്ങൾ ഇല്ലാത്തവയെന്ന് അനുഭവിക്കാൻ കഴിയുമെന്നാണ് ബോധശാസ്ത്രം തെളിയിക്കുന്നത്. അങ്ങനെ വികാരാനുഭവങ്ങൾ അഥവാ ബ്രഹ്മാനുഭവങ്ങൾ ഇല്ല എന്ന് അനുഭവിച്ചാൽ ആത്മാവ് ശുദ്ധബോധമായി ദേഹത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന അദ്വൈത അനുഭവം ലഭിക്കും. ഈ അനുഭവം കൊണ്ട് ആത്മാവ് ഇല്ലാത്തതായിരുന്നു അഥവാ ഒരു തോന്നലായിരുന്നു എന്ന് മനസ്സിലാകും. മതങ്ങളും വേദാന്തങ്ങളും പ്രചരിപ്പിക്കുന്ന സ്വർഗവും മോക്ഷവുമായി ഇതിന് യാതൊരുവിധ ബന്ധവുമില്ല. ആത്മാവ് ജീവിതത്തെ യാഥാർത്ഥ്യമായി അനുഭവിക്കുകയും ദുഃഖവും വേദനയും വരുമ്പോൾ അത് സഹിക്കുന്നതിനും ഒരു ലക്ഷ്യവുമില്ലാത്ത ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നതിനും ബുദ്ധിയുള്ളവർ സങ്കല്പിച്ചവയാണ് ഇത്തരം സ്വർഗവും മോക്ഷവും. ഇവയെല്ലാം വെറും വിശ്വാസങ്ങൾ മാത്രമാണ്. നശ്വരതയിൽ ആശ വയ്ക്കുന്നവൻ എത്ര ബുദ്ധിമാനാണെങ്കിലും അയാൾ കഴുതയ്ക്ക് തുല്യമാണ്. അയാളുടെ ആത്മാവ് എന്നും ഭാരം ചുമന്ന് തളർന്നുകൊണ്ടേയിരിക്കും. മുന്നിൽ കെട്ടിയിട്ടിരിക്കുന്ന വിശ്വാസമായ പുല്ലിനു വേണ്ടി അത് എന്നും ഓടിക്കൊണ്ടേയിരിക്കും. അന്ത്യനാളിലെ വിധിയും സ്വർഗവും അയാളുടെ ആശ്വാസം മാത്രമായിരിക്കും. ചോദ്യം 30. ശിഷ്യൻ: മനുഷ്യന് നിലനിൽക്കാൻ കർമ്മങ്ങൾ വേണ്ടി വന്നത് അവബോധം കൊണ്ട് ഉണ്ടായ സ്വാർത്ഥതയും ജനസംഖ്യാ വർധനവും കൊണ്ടാണ്. അതിനാൽ കർമ്മബന്ധം മോക്ഷത്തിന് തടസ്സമാകുന്നത് എങ്ങനെ? മാസ്റ്റർ: കർമ്മബന്ധം മോക്ഷത്തിന് തടസ്സമെന്ന് മതങ്ങളും വേദാന്തങ്ങളും വ്യാഖ്യാനിച്ചവർ പറഞ്ഞു പരത്തിയതാണ്. മറ്റ് ജീവജാലങ്ങൾക്ക് ഇല്ലാത്ത കർമ്മബന്ധം മനുഷ്യർക്ക് മാത്രം എങ്ങനെ ഉണ്ടായി എന്ന് സൂക്ഷ്മമായി ചിന്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. നശ്വരമായ ജീവനും പ്രപഞ്ചവും എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടുവെന്നും അവയിൽ മനുഷ്യരെ ദുഃഖിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന ദാരുണമായ സംഭവങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നും മോക്ഷം എന്താണെന്നും അറിയാഞ്ഞതുകൊണ്ടാണ് കർമ്മബന്ധം മോക്ഷത്തിന് തടസ്സമാണെന്ന് പറയേണ്ടി വന്നത്. ചോദ്യം 31. ശിഷ്യൻ: നന്മ പ്രവൃത്തികളും നന്മബോധവും നീതിയും കോടതിയും പുണ്യവും പ്രാർത്ഥനാലയങ്ങളും ഇല്ലെങ്കിൽ സമൂഹം അരാജകത്വത്തിലേക്ക് അധപ്പതിക്കുകയില്ലേ? സമൂഹം നിലനിന്നാൽ അല്ലേ ഒരു സത്യാന്വേഷിക്ക് ബോധത്തെ ഉയർത്താൻ കഴിയുകയുള്ളൂ? മാസ്റ്റർ: സുഖത്തിലും സമ്പന്നതയിലും എനിക്കും എന്റെ കുടുംബത്തിനും മാത്രം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമൂഹത്തിലാണ് നന്മ തിന്മകളും നീതി അനീതികളും പാപപുണ്യങ്ങളും വികാരമായി രൂപം കൊള്ളുന്നത്. അത്തരം സമൂഹങ്ങളിൽ ഇവയൊന്നും ചോദ്യം ചെയ്യപ്പെടുകയില്ല, ചോദ്യം ചെയ്യാനും പാടില്ല. അത് സമൂഹത്തെ അരാജകത്വത്തിലേക്ക് നയിക്കും. ഇപ്പോൾ സമൂഹം എങ്ങനെയാണോ നിലനിൽക്കുന്നത് അങ്ങനെ തന്നെയാണ് ശിലായുഗത്തിലും നിലനിന്നിട്ടുള്ളത്. ക്രൂരതയിലും തിന്മയിലും അനീതിയിലും പുതിയ പുതിയ രീതികൾ വന്നുവെന്നേയുള്ളൂ. താഴ്ന്ന ബോധാവസ്ഥയിലെ മത സാമൂഹിക നിയമങ്ങൾ ഒരിക്കലും ലംഘിക്കപ്പെടാൻ പാടില്ല. അരാജകത്വം ഉണ്ടാകും. ഈ സത്യം മനസ്സിലാക്കാതെ സമൂഹത്തിലെ തിന്മകളെ നന്മയുടെ പുതിയ വികാരങ്ങൾ കൊണ്ട് മറച്ചുപിടിക്കാൻ ശ്രമിച്ച ചില ആൾദൈവങ്ങളാണ് ക്രൂശിക്കപ്പെട്ടതും വധിക്കപ്പെട്ടതും. അത് താഴ്ന്ന ബോധത്തിന്റെ നിയമമാണ്, അനീതിയല്ല. അരാജകത്വം ഉണ്ടാകാതെ താഴ്ന്ന ബോധത്തിലെ വികാരങ്ങളെ നിലനിർത്താൻ ഉപദേശം നൽകുന്ന മറ്റൊരു കൂട്ടം ആൾദൈവങ്ങളെ ആത്മീയ ഗുരുക്കന്മാരായി അതേ സമൂഹം തന്നെ ബഹുമാനിക്കുകയും അവരെ ദൈവമായി അംഗീകരിക്കുകയും കോടീശ്വരന്മാരാക്കുകയും ചെയ്യുന്നത് കാണാം. ഇന്നും അതുതന്നെയാണ് നടക്കുന്നത്. നന്മ താഴ്ന്ന ബോധത്തിന്റെ തിരിച്ചറിവിൽ നിന്നുണ്ടാവുന്ന വികാരമാണ്. തിന്മയ്ക്ക് പരിഹാരം ഉണ്ടെന്ന് തോന്നിപ്പിക്കലാണത്. സ്വാർത്ഥതയുടെ മറ്റൊരു രൂപമാണത്. ചോദ്യം 32. ശിഷ്യൻ: നന്മയും തിന്മയും നിലനിൽപ്പിന്റെ സ്വാർത്ഥതയാണെങ്കിൽ സമൂഹത്തിന് ഒരു കാരണവശാലും ബോധത്തിലുയരാൻ സാധ്യമല്ല എന്നല്ലേ അർത്ഥം? മാസ്റ്റർ: തീർച്ചയായും ഏതൊരു സമൂഹത്തിനും ബോധത്തിലുയരാം. എല്ലാം എന്റേതും എന്റെ കുടുംബത്തിന്റേതും മാത്രമായിരിക്കണമെന്ന സ്വാർത്ഥതയും മത്സരവും ഉപേക്ഷിച്ചാൽ മാത്രം മതി. മതസ്ഥാപനങ്ങളും ഭരണകൂടവും ഒന്നായി നിന്നുകൊണ്ട് ബോധശാസ്ത്ര സ്കൂളുകൾ സ്ഥാപിച്ച് കുട്ടികളെ ചെറുപ്പം മുതൽ ബോധത്തെ ഉയർത്താൻ പഠിപ്പിക്കണം. അവരിൽ മലിനവാസന, സാധന, ആരാധനാ ദോഷങ്ങൾ ഉണരാൻ അനുവദിക്കരുത്. എല്ലാ മത രാഷ്ട്രീയ സങ്കല്പങ്ങളും സമൂഹത്തിന്റെ സുഖവും സമാധാനപരവുമായ നിലനിൽപ്പിനും വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയപ്പെടുന്നവയാണ്. സമൂഹം എത്ര ചെറുതായാലും വലുതായാലും അതിലെ വ്യക്തികളുടെ അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ പരസ്പരം അംഗീകരിക്കുന്ന ഒരു ജനത ബോധശാസ്ത്ര പഠനത്തിലൂടെ ഉയർന്നുവരും. അങ്ങനെയുള്ള സമൂഹത്തിൽ നന്മ, നീതി, പുണ്യം എന്നിവ താഴ്ന്ന ബോധാവസ്ഥയുടെ വികാരമായി നിലനിൽക്കാതെ അവ ഓരോ വ്യക്തിയുടെയും അവകാശമായി നിലനിൽക്കും. ഉയർന്ന ബോധത്തിൽ എല്ലാവരും തങ്ങളുടെ നിലനിൽപ്പിന്റെ സ്വാർത്ഥതയെ തിരിച്ചറിയുന്നവരായിരിക്കും. സ്വന്തം സ്വാർത്ഥതയെ തിരിച്ചറിയുന്നതിന് പകരം മറ്റുള്ളവരുടെ സ്വാർത്ഥതയെ തിരിച്ചറിയുന്നതാണ് താഴ്ന്ന ബോധത്തിന്റെ സ്വാഭാവികത. ജനസംഖ്യ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയും ആവശ്യ സാധനങ്ങൾ കുറയുകയും ചെയ്താൽ സ്വാർത്ഥത മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവമായി മാറുമെന്ന് കുട്ടികളെ ചെറുപ്പം മുതൽ പഠിപ്പിക്കണം. തന്റെ വേദന തന്നെയാണ് മറ്റുള്ളവരുടെയും വേദന എന്ന് ബോധ്യപ്പെടുത്താൻ വിദ്യാഭ്യാസത്തിന് കഴിഞ്ഞില്ലെങ്കിൽ അപര്യാപ്തത കൊണ്ടുള്ള സ്വാർത്ഥത വീണ്ടും വർദ്ധിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ബോധം വീണ്ടും താഴ്ന്നു പോയാൽ സ്വന്തം മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും അവകാശങ്ങൾ പോലും പിടിച്ചുപറിക്കുന്ന സ്വാർത്ഥതയിലേക്ക് ബോധം താഴ്ന്നു പോകും. സ്വന്തം സ്വാർത്ഥത തിരിച്ചറിയാൻ ആവശ്യമായ ബോധം പോലും ഇന്നത്തെ വിദ്യാഭ്യാസം നൽകുന്നില്ല. അതിനു പകരം സ്വാർത്ഥത വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനമായി കണക്കാക്കുന്നു. നന്മ, നീതി, പുണ്യം, സ്നേഹം, അനുകമ്പ എന്നിവയുടെ വികാരങ്ങളെ ഉപയോഗപ്പെടുത്തി സ്വാർത്ഥതയെ മറച്ചുപിടിക്കാൻ സമൂഹവും മതങ്ങളും പഠിപ്പിക്കുന്നു. ജനസംഖ്യ കുറയുകയും ആവശ്യ സാധനങ്ങൾ വർദ്ധിക്കുകയും ചെയ്താൽ മാത്രമേ ഏത് സമൂഹവും സ്വയം പര്യാപ്തമാകുകയുള്ളൂ. അതിനാവശ്യമായ വിദ്യാഭ്യാസമാണ് നൽകേണ്ടത്. അപ്പോൾ മനുഷ്യരുടെ സ്വാർത്ഥത കുറയുകയും ബോധം സാവധാനം ഉയരുകയും ചെയ്യും. എന്നാൽ മുക്തിയുടെ സാധ്യത വളരുന്ന ഇത്തരം സമൂഹത്തെ ജീവശക്തിയായി നിൽക്കുന്ന വികാരങ്ങൾ ഒരു പരിധിക്കപ്പുറം ബോധത്തെ ഉയരാൻ അനുവദിക്കുകയില്ല. സമൂഹബോധം എന്നൊരു പ്രത്യേക ബോധാവസ്ഥയില്ല. വ്യക്തിബോധങ്ങളുടെ ആകെ തുകയാണ് സമൂഹബോധം. എനിക്കും എന്റെ കുടുംബത്തിനും മാത്രം സമ്പന്നമാകണം, സന്തോഷിക്കണം, സുഖിക്കണം, സമാധാനമായി ജീവിക്കണം എന്ന സ്വാർത്ഥ ചിന്താഗതിയുള്ള കുടുംബങ്ങൾ കൊണ്ട് കെട്ടിപ്പടുക്കുന്ന സമൂഹം പ്രശ്നങ്ങളും ദുഃഖങ്ങളും വേദനകളും കൊണ്ട് നിറയുമെന്നത് അതിന്റെ സ്വാഭാവികതയാണ്. മനുഷ്യവർഗത്തെ സംബന്ധിച്ച് അർഹതയുള്ളവരുടെ അതിജീവനമാകരുത് സമൂഹ ജീവിതം. ബുദ്ധിയിലും പേശി ബലത്തിലുമുള്ള ഉച്ചനീചത്വം സമ്പത്തിലും നിലനിൽപ്പിന്റെ ആവശ്യങ്ങളിലും പ്രതിഫലിക്കാൻ പാടില്ല. ജനസംഖ്യയും നിലനിൽപ്പിന്റെ ആവശ്യ വസ്തുവകകളും സന്തുലിതമായിരിക്കണം. മാത്രമല്ല അത് തുല്യമായി വിതരണം ചെയ്യാനുള്ള ബോധം സമൂഹത്തിനുണ്ടാകണം. അതിന് ബുദ്ധി ഉയർന്നതുകൊണ്ട് കാര്യമില്ല, ബോധം ഉയരണം. കാരണം ബുദ്ധി നിലനിൽപ്പിന്റെ സഹജാവബോധമാണ്. അത് മൃഗങ്ങളിൽ കാണുന്ന സ്വാർത്ഥതയാണ്. അത് അർഹതയുള്ളവരുടെ അതിജീവനമാണ്, പരിണാമത്തിന്റെ നിയമമാണ്. അതിനാൽ ഈ സ്വാർത്ഥതയെ നിലനിർത്താൻ ബുദ്ധി എന്ത് സൂത്രവും ഉപയോഗിക്കും. ബുദ്ധിയുടെ ഈ സൂത്രം താഴ്ന്ന ബോധത്തിന്റെ സ്വാഭാവികതയാണ്. അത് തിരിച്ചറിയലാണ്, ഉയർന്ന ബോധം കൊണ്ട് സംഭവിക്കുന്നത്. ചോദ്യം 33. ശിഷ്യൻ, ബോധത്തെ ഉയർത്തുവാനോ താഴ്ത്തുവാനോ സാധ്യമല്ല, അത് കേവല യാഥാർത്ഥ്യമാണ് എന്നാണ് അങ്ങ് പറയുന്നത്. ദൈവിക മൂല്യങ്ങൾ എന്ന് വിശ്വസിക്കപ്പെടുന്ന നന്മ, സ്നേഹം, അനുകമ്പ, സേവനം, ഇവ കൊണ്ട് ബോധം ഉയർത്താമെന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യർ ചിന്തിക്കുന്നത്. അതും സാധ്യമല്ല എന്ന് വന്നാൽ പിന്നെ എങ്ങനെയാണ് ബോധത്തെ ഉയർത്തുക? മാസ്റ്റർ, ദൈവം അഖണ്ഡ നിശ്ചല നിസ്സംഗമായ തുര്യം എന്ന ബോധാവസ്ഥയായി നമ്മളിലെല്ലാവരിലും ഒരുപോലെ നിലനിൽക്കുന്നു. അതിനെ അനുഭവിക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും കഴിയും. ഭ്രമം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ദേഹത്തിൽ താനൊരു വ്യക്തിബോധമാണെന്ന് ചിന്തിച്ച് ഉണർന്നപ്പോഴാണ് വികാരാനുഭവങ്ങൾ ഉണ്ടായത്. ഈ വികാരം കൊണ്ടാണ് ബോധം താഴ്ന്നു പോകുന്നു എന്ന് തോന്നുന്നത്. അഥവാ താഴ്ന്ന ബോധത്തിൽ മാത്രമേ വികാരങ്ങൾ ഉണ്ടാകുകയുള്ളൂ എന്ന് പറയുന്നത്. വികാരങ്ങളെ നിസ്സംഗമാക്കാൻ ശ്രമിച്ചാൽ ബോധം ഉയരുന്നതായി തോന്നും. അതായത് വികാരങ്ങൾ ബോധത്തെ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു എന്ന് തോന്നിപ്പിക്കുക മാത്രമാണ്. വികാരാനുഭവങ്ങൾ എന്ന് നിസ്സംഗമാകുന്നുവോ അന്ന് തന്റെ വ്യക്തിത്വം ഇല്ലാത്തതായിരുന്നുവെന്നും ജീവനും ദേഹവും ചലനവും അനുഭവങ്ങളും ഭ്രമങ്ങളായിരുന്നുവെന്നും മനസ്സിലാകും. ഇതാണ് ഏറ്റവും ഉയർന്ന ബോധാവസ്ഥയിലെ അനുഭവം. ഈ ഭൂമിയിൽ നിലനിന്ന് മരിക്കാൻ വിഭ്രമ മതിഭ്രമ വികാരങ്ങളുടെ ആവശ്യമില്ല. സഹജാവബോധത്തെ അവബോധം കൊണ്ട് നിയന്ത്രിച്ച് സുഖമായി ജീവിക്കാൻ കഴിയും. എന്നിട്ടും വികാരങ്ങളില്ലെങ്കിൽ ജീവിതം വിരസമായി പോകുമെന്ന് ചിന്തിച്ച് എല്ലാവരും വികാരങ്ങളിൽ ജീവിക്കുകയും ബോധത്തെ താഴ്ത്തുകയും ചെയ്യുന്നു. താഴ്ന്ന ബോധത്തിലെ ബുദ്ധി കണ്ടുപിടിച്ച സൂത്രമാണ് നന്മയും നീതിയും പുണ്യവും സ്നേഹവും അനുകമ്പയും സേവനവും എല്ലാം. ഈ വികാരങ്ങൾ ദൈവീക മൂല്യങ്ങളാണെന്ന് നുണ പറഞ്ഞ് നിർധനരെയും നിരാലംബരെയും ബുദ്ധി കുറഞ്ഞവരെയും തങ്ങളുടെ അവകാശങ്ങൾ ചോദിക്കാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നു. സൃഷ്ടികർമ്മം പുറമേ നിൽക്കുന്ന ഒരു ദൈവിക ശക്തിയാൽ ഉണ്ടായി എന്ന് പ്രചരിപ്പിച്ചാൽ ദുഃഖവും വേദനയും ദൈവം നൽകിയതാണെന്ന് വിശ്വസിപ്പിക്കാൻ എളുപ്പമാണ്. മതവിശ്വാസമുള്ള സമൂഹത്തിലായിരിക്കും മതിഭ്രമവും അന്ധവിശ്വാസങ്ങളും കൂടുതലായി കാണുക. ഈ ഭൂമിയിൽ സുഖമായി ജീവിക്കാൻ തത്വശാസ്ത്രങ്ങളുടെയും മതവിശ്വാസങ്ങളുടെയും ആവശ്യമില്ല. നിലനിൽപ്പിനാവശ്യമില്ലാത്ത ഈ വെർച്വൽ വികാരങ്ങൾ എവിടെ നിന്ന് വരുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നു, അവ എന്താണ്, അവ എങ്ങനെ ബോധത്തെ താഴ്ത്തി കേവല യാഥാർത്ഥ്യത്തെ ആപേക്ഷിക യാഥാർത്ഥ്യങ്ങളാക്കി മാറ്റുന്നു എന്നീ സത്യങ്ങളെ അന്വേഷിക്കാനും അവയുടെ സ്രോതസ്സിലേക്ക് നോക്കാനും പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രശാഖ മനുഷ്യർ വികസിപ്പിക്കണം. അങ്ങനെ വികാരങ്ങളെ ശാസ്ത്രീയമായി നിസ്സംഗമാക്കിയാൽ ബോധം ഉയരുന്നതായി അനുഭവപ്പെടും.